السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، بهمني رأي صحودرين عليه صحودري ماري رسول الله صلى الله عليه وسلم صحابي الكديل إريكنا سندربتي أبدتي أريكي لك نلل ولتا വസ്ത്രം ധരിച്ച കറുത്ത മുടിയുള്ള കാണാൻ ഭംഗിയുള്ള ഒരാൾ കയറി വന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിരിക്കുകയും റസൂലുള്ളയുടെ മുട്ടിനോട് തൻ്റെ മുട്ട് ചേർത്ത് വെക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് മുകളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദ് ഇസ്ലാം എന്താണ് എന്ന് നീ പറഞ്ഞു നൽകണം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഷഹാദത്ത് കലിമ, നിസ്കാരം നിലനിർത്തുക എന്നത്, സകാത്ത് നൽകുക എന്നത്, റമദാനിൽ നോമ്പ് നോൽക്കുക എന്നത്, അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുക എന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ് ഫഅഖ്ബിർനി അനിൽ ഈമാൻ, മുഹമ്മദ് എനിക്ക് ഈമാനിനെ കുറിച്ച് പറഞ്ഞു നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽ ഖദർ ഖൈരിഹി വശർരിഹി. ഈമാൻ എന്ന് പറഞ്ഞാൽ ആറ് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. രണ്ടാമത്തേത് നീ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്. മൂന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കിതാബുകളിൽ വിശ്വസിക്കലാണ്. നാലാമത്തേത് അള്ളാഹുവിൻ്റെ റസൂലുകളിൽ വിശ്വസിക്കലാണ്. അഞ്ചാമത്തേത് യൗമുൽ ആഖിറിൽ പരലോകത്തിൽ വിശ്വസിക്കലാണ്. ആറാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിയിൽ വിശ്വസിക്കലാണ്, ആ വിധിയുടെ നന്മയിലും തിന്മയിലും. ഈ ഹദീസ് പ്രസിദ്ധമായ ഹദീസാണ്. അതിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ചോദ്യങ്ങൾ ചോദിച്ചു മടങ്ങിയ വ്യക്തി ജിബ്രീലാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ നിങ്ങൾ പരിശോധിച്ചാൽ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറമേക്ക് കാണാൻ സാധിക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് ഇസ്ലാം കാര്യങ്ങളായി എണ്ണിയത്. നിസ്കാരം അതിൽപ്പെട്ടതാണ്, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഷഹാദത്ത് കലിമ, ഇതൊക്കെ പുറത്തേക്ക് കാണാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ്. ഈമാനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ ഇസ്ലാമുള്ളവനാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് പുറത്തേക്ക് ഇസ്ലാമിൻ്റെ അടയാളങ്ങളുണ്ട് എന്നാണ്. ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അഅ്മാലു ളാഹിറ, പുറത്തേക്ക് കാണാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അഅ്മാലുൽ ബാത്തിന, ഹൃദയത്തിലെ പ്രവർത്തനങ്ങളാണ്, ഹൃദയത്തിലെ വിശ്വാസമാണ്, ഹൃദയത്തിലെ തവക്കുലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇസ്ലാം, ഈമാൻ എന്നീ രണ്ട് പദങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ അർത്ഥം പുറത്തേക്കുള്ള പ്രവർത്തനങ്ങളാണ്, ഈമാനിൻ്റെ അർത്ഥം ഉള്ളിൽ ഹൃദയത്തിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഒരാൾ ഹൃദയത്തിൽ കപട വിശ്വാസം വെച്ചു പുലർത്തുന്നവനാണ് എങ്കിലും അവൻ പുറത്തേക്ക് നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ അവനെ നാം മുസ്ലിം എന്ന് വിളിക്കും. എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസമില്ല എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ ഉറച്ച വിശ്വാസവും ദൃഢബോധ്യവും അവനില്ല എങ്കിൽ അവൻ മുനാഫിഖാണ്, മുഅ്മിനല്ല. അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസം കടന്നിട്ടില്ല. അപ്പോൾ ഇസ്ലാം എന്നാൽ പുറത്തേക്ക് കാണുന്ന പ്രവർത്തനങ്ങളാണ് എങ്കിൽ ഈമാൻ എന്നാൽ ഹൃദയത്തിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, എല്ലാ മുസ്ലിമും മുഅ്മിനല്ല, എന്നാൽ എല്ലാ മുഅ്മിനും മുസ്ലിമാണ്. എല്ലാ മുസ്ലിമും മുഅ്മിനായിക്കൊള്ളണമെന്നില്ല, എന്നാൽ എല്ലാ മുഅ്മിനും മുസ്ലിമായിരിക്കും. അല്ലെ, പുറമേക്ക് ഇസ്ലാം കൊണ്ട് നടക്കുന്ന ആളുകൾ അവരൊക്കെ മുസ്ലിമീങ്ങളാണ്. അവന്റെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, അവന്റെ പ്രവർത്തനങ്ങളിൽ ഇസ്ലാം പ്രകടമായി കാണാൻ കഴിയുന്ന രൂപത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറയുകയും നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ മുസ്ലിമാണ്. അവന്റെ ഉള്ളിൽ അവൻ എന്തുകൊണ്ട് നടന്നാലും, എന്നാൽ അവന്റെ ഹൃദയത്തിൽ വിശ്വാസമില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മുഅ്മിനായിട്ടില്ല, മുസ്ലിമാണ്. എന്നാൽ എല്ലാ മുഅ്മിനും മുസ്ലിമായിരിക്കും. ഹൃദയത്തിൽ വിശ്വാസമുണ്ടോ ആ വിശ്വാസത്തെ അതിന് യോജിച്ചു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ അറബികളിൽപ്പെട്ട, ഗ്രാമീണ അറബികളിൽപ്പെട്ട ചില ആളുകൾ വന്നു. അവർ അള്ളാഹുവിന്റെ റസൂലിനോട് സംസാരിക്കവേ അവരുടെ സംസാരത്തിൽ ഒരു ചുവ വരികയാണ്. മുഹമ്മദ്, ഞങ്ങൾ ഇങ്ങനെ മുസ്ലിം ആയതുകൊണ്ട് നിന്റെ ആളുകളുടെ സംഖ്യബലം, നിന്റെ ആളുകളുടെ അംഗബലം വർദ്ധിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ നിന്നോടൊരു സഹായം ചെയ്യുകയാണ്, ആ പരിഗണന ഞങ്ങളോട് കാണിക്കണം എന്ന രൂപത്തിൽ അവർ സംസാരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടിയായി ആയത്ത് അവതരിപ്പിച്ചു. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറഞ്ഞു, യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ബിഇസ്ലാമികും, ഞങ്ങൾ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിന്നോട് വലിയ ഔദാര്യം കാണിച്ചതുപോലെ പെരുമാറുന്നു. പറയുക അല്ലാഹുവിന്റെ റസൂലേ, ലാ തമുന്നു അലയ്യ ബിഇസ്ലാമികും, നിങ്ങൾ മുസ്ലിമായി എന്നത് നിങ്ങൾ എന്നോട് ഔദാര്യമായി പറയേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ, നിങ്ങളെ ഈമാനിലേക്ക് നയിച്ചത്, ഇസ്ലാമിലേക്ക് നയിച്ചത് അല്ലാഹു നിങ്ങളോട് ചെയ്ത ഔദാര്യമാണ്, അല്ലാഹു നിങ്ങളോട് കാണിച്ച കരുണയാണ്. നിങ്ങളൊരിക്കലും അല്ലാഹുവിനോട് കരുണ കാണിച്ചതല്ല, നിങ്ങൾ റസൂലിനോട് ഔദാര്യം കാണിച്ചത്. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിനോ റസൂലിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാലത്തിൽ അറാബ് ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന ولما يدخل الايمان في قلوبكم. الله പറയുന്ന അറബികൾ ഇതാ വന്ന് പറയുന്നു, ആമന്ന, ഞങ്ങൾ ഈമാൻ ഉള്ളവരാണ് എന്ന്. ഖുൽ, പറയുക അല്ലാഹുവിന്റെ റസൂലേ, ലം ഖുൽ ലം തുഅ്മിനു, നിങ്ങൾ ഈമാൻ ഉള്ളവരായിട്ടില്ല. വലക്കിൻ ഖൂലു അസ്ലംന, നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞുകൊള്ളുക ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞോളൂ. ولما يدخل الايمان في قلوبكم, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇസ്ലാമിന്റെ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, ശരിയാണ്, പക്ഷേ ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഹൃദയം വിശ്വാസം ഉൾക്കൊണ്ടു കഴിഞ്ഞിട്ടില്ല. പുറമേക്ക് നിങ്ങൾക്ക് പ്രവർത്തനങ്ങളുണ്ട്, ശരിയാണ്, പക്ഷേ ആ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള വിശ്വാസം ശരിയാകണം. അതുകൊണ്ട് സഹോദര, ഇസ്ലാം സ്വീകരിച്ച ഒരാൾ അടുത്ത പദവിയായി, അടുത്ത പടിയിലേക്ക് പ്രവേശിക്കേണ്ട വടിയാണ് ഈമാനിന്റെ പടി. ദീനിനെ പണ്ഡിതന്മാർ മൂന്ന് പടികളായി തിരിച്ചിട്ടുണ്ട്, മൂന്ന് ഘട്ടങ്ങളാണത്. ഒന്നാമത്തേത് ഇസ്ലാമിന്റെ ഘട്ടമാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിക്കുകയും നിസ്കരിക്കുകയും ചെയ്താൽ അവൻ മുസ്ലിമാണ്. എന്നാൽ ഈമാനിന്റെ പദവിയാണ് രണ്ടാമത്തെ പദവി, അതാണ് അടുത്ത പദവി. ആ പദവിയിലേക്ക് അവൻ ചവിട്ടേണ്ടതുണ്ട്. ഈമാൻ കഴിഞ്ഞാൽ അതോടുകൂടി പദവികൾ അവസാനിക്കുന്നില്ല. ഏറ്റവും ഉയർന്ന പദവി അടുത്തതുണ്ട്, അൽ ഇഹ്സാൻ. ഇൻഷാ അള്ളാ അതിനെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ നമ്മൾ പഠിക്കും. അപ്പോൾ സഹോദര, ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്. ഈമാൻ എന്താണ്? അതിൻ്റെ വിശദീകരണമാണ് ഈ അധ്യായത്തിൽ നമ്മൾ ഇൻഷാ അള്ളാ പഠിക്കാനിരിക്കുന്നത്. അൽ ഈമാനു ഹുവ തസ്ദീഖു വൽ ഇഖ്റാർ. ഈമാൻ എന്നാൽ ഭാഷയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഭാഷാപരമായ അറബിയിൽ അതിൻ്റെ ഉദ്ദേശം. അതിന് ഇസ്ലാമുമായി ബന്ധമുണ്ട്, താനും ദീനും, ദീനിൽ ആ പദത്തിന് ബന്ധമുണ്ട്. എന്താണ് ആ രണ്ട് പദങ്ങൾ? ഹുവ തസ്ദീഖു വൽ ഇഖ്റാർ. ഒന്നാമത്തേത് സത്യപ്പെടുത്തുക എന്നതാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അതിൻ്റെ ആദ്യത്തെ പടി ആദ്യത്തെ പദവി സത്യപ്പെടുത്തലാണ്. സഹോദര, നീ ആദ്യം നിന്നോട് ചോദിക്കുക, നീ ഈ പറയുന്ന ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സത്യപ്പെടുത്തിയിട്ടുണ്ടോ? എങ്കിൽ നീ ഈമാനിൻ്റെ ആദ്യത്തെ പടി ചവിട്ടിയിട്ടുണ്ട്. നീ അള്ളാഹു ഉണ്ട് എന്ന് സത്യപ്പെടുത്തുന്നുണ്ടോ? അള്ളാഹു നിന്റെ റബ്ബാണ് എന്ന് സത്യപ്പെടുത്തുന്നുണ്ടോ? അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്ന് സത്യപ്പെടുത്തുന്നുണ്ടോ? അള്ളാഹുവാണ് നിന്റെ യഥാർത്ഥ ആരാധ്യൻ എന്ന് സത്യപ്പെടുത്തുന്നുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് സത്യപ്പെടുത്തുന്നുണ്ടോ? മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, അള്ളാഹുവിന് വേദഗ്രന്ഥങ്ങളുണ്ട്, തൗറാത്തുണ്ട്, ഇഞ്ചിയിലുണ്ട്, ഖുർആനുണ്ട്, സബൂറുണ്ട്, അതുപോലെ പരലോകമുണ്ട്, മരണത്തിന് ശേഷം ജീവിതമുണ്ട്, അള്ളാഹുവിന്റെ വിധിയിൽ നീ വിശ്വസിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ സത്യപ്പെടുത്തുന്നുണ്ടോ? എങ്കിൽ നിന്റെ വിശ്വാസത്തിന്റെ ആദ്യത്തെ പടി നീ ചവിട്ടിയിട്ടുണ്ട്. അതാണ് തസ്ദീഖ്. ഇസ്ലാമിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം നീ ആദ്യമായി സത്യപ്പെടുത്തണം. അതാണ് ഒന്നാമത്തെ പടി. രണ്ടാമത്തെ പടി അത്തസ്ദീഖ് വൽ ഇഖ്റാർ. രണ്ടാമത്തെ കാര്യം, നീ ആ പറഞ്ഞ കാര്യങ്ങൾ സത്യപ്പെടുത്തുന്നതോടൊപ്പം നീ അംഗീകരിക്കണം, നീ അതെല്ലാം സമ്മതിക്കണം, അതെല്ലാം നീ ഉൾക്കൊള്ളണം. ഇൻഷാ ഇത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ഷർത്തുകൾ വിശദീകരിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇഖ്റാർ എന്ന് പറഞ്ഞാൽ എന്താണോ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നോട് കൽപ്പിച്ചിരിക്കുക അത് നീ അംഗീകരിക്കണം. അള്ളാഹു നിന്നോട് വിശ്വസിക്കാൻ പറഞ്ഞ്, പ്രവർത്തിക്കാൻ പറഞ്ഞ് അത് അംഗീകരിക്കണം. അതൊക്കെ പ്രവർത്തിക്കേണ്ടതാണ്, അതെല്ലാം ചെയ്യേണ്ടതാണ്. ഇത് ഈമാനിന്റെ ആദ്യത്തെ പടിയാണ്. ഒരു മനുഷ്യൻ അയാൾ പറയുകയാണ് വ്യഭിചാരം, അത് ഒരു നിഷിദ്ധമായ കാര്യമല്ല, അതിന് കുഴപ്പമൊന്നുമില്ല, അത് ചെയ്താൽ പ്രശ്നമില്ല എന്ന് ഒരാൾ പറയുകയാണ്. അങ്ങനെ ഒരാൾ പറയുന്നു. രണ്ടാമതൊരാൾ, അയാൾ പറയുന്നു വ്യഭിചാരം തെറ്റാണ്, പക്ഷെ അയാൾ അബദ്ധത്തിൽ പിശാചിന്റെ വസ്വാസികൾക്ക് വശംവദനായി വ്യഭിചാരത്തിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. ഒന്നാമത്തെ ആളുകൾ വിഭജിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, പക്ഷെ അയാൾ പറയുന്നു വിഭജിച്ച കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, വേണമെങ്കിലും വിഭജിച്ചോ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ആൾ പറയുന്നത് വ്യഭിചാരം മോശമാണ്, തെറ്റാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യമാണ്, പക്ഷെ അയാൾക്കത് സംഭവിച്ചു പോകുന്നുണ്ട്. ഒന്നാമത്തെ ആളാണോ രണ്ടാമത്തെ ആളാണോ കൂടുതൽ അപകടകാരി അള്ളാഹുവിന്റെ അടുക്കൽ, കൂടുതൽ മോശക്കാരൻ? ആരാണ് കൂടുതൽ മോശക്കാരൻ? ഒന്നാമത്തെ ആളാണ്. വ്യഭിചാരം ഹറാമല്ല, നിഷിദ്ധം, അയാൾ വ്യഭിചരിച്ചിട്ടില്ല ഇതുവരെ, പക്ഷെ എങ്കിലും അയാൾ പറയുന്നു വിചാരം കുഴപ്പമില്ലാത്ത കാര്യമാണ് എന്ന് അയാൾ പറയുന്നുണ്ട് എങ്കിൽ അയാളിലേക്ക് ഈമാൻ കടന്നിട്ടില്ല, അയാൾ അത് അംഗീകരിച്ചിട്ടില്ല, ഇസ്ലാമിന്റെ നിയമങ്ങൾ അയാൾ അംഗീകരിച്ചിട്ടേ ഇല്ല. വ്യഭിചരിക്കുന്ന ധാരാളം തവണ വ്യഭിചരിച്ചിട്ടുണ്ട് എന്നൊരാൾ വിചാരിക്കുക, അയാളെക്കാൾ മോശക്കാരൻ, വ്യഭിചാരം കുഴപ്പമില്ല എന്ന് പറയുന്ന ഇവനാണ്. കാരണം ഇവൻ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിര് നിൽക്കുന്നവനാണ്, അതിനോട് തർക്കിക്കുന്നവനാണ്, അത് അംഗീകരിക്കാനേ മനസ്സില്ലാത്തവനാണ്. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അവൻ ഈമാനുള്ളവനല്ല, അവൻ കുഫറിലാണ്. ഇൻഷാല്ലാ നമ്മൾ കുഫർ വിശദീകരിക്കും. ഈമാനിന്റെ നേർ വിപരീതം ഏതാണ്? കുഫ്റാണ്. കുഫർ വിശദീകരിക്കുമ്പോൾ നമ്മൾ ഇത് പറയും. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങൾ അവൻ അംഗീകരിക്കാനേ തയ്യാറല്ല. അങ്ങനെയുള്ളവൻ ഈമാനിന്റെ ആദ്യത്തെ പടിയെ ചവിട്ടിയിട്ടില്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവനാണ്. അപ്പോൾ അതാണ് ഈമാനിന്റെ ആദ്യത്തെ രണ്ടു പടികൾ, അത്തസ്ദീഖ് വൽ ഇഖ്റാർ. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ അതുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ഇൻഷാ അള്ളാ അതില്ലാത്തവരായി ഒരാളും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അത് ഈമാനിന്റെ ആദ്യത്തെ പടിയാണ്. എന്നാൽ ഇവിടെ ഈമാൻ അവസാനിക്കുന്നുണ്ടോ? ചില ആളുകളുടെ വിശ്വാസം ഇത് മതി, ഇസ്ലാം സത്യമാണ്, അള്ളാ സത്യമാണ്, അതൊക്കെ വിശ്വസിച്ചാൽ മതി, അതൊക്കെ അംഗീകരിച്ചാൽ മതി, പിന്നെ അവൻ പ്രവർത്തിക്കുക, എന്തെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അവൻ ഈമാനുണ്ട് എന്ന് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് മുർജിഅ എന്ന് പറയുക. എന്താണ് അവർക്ക് പറയുക? മുർജിഅ. ഇസ്ലാമിലെ ഏറ്റവും പഴച്ച കക്ഷികളിൽ ഒരു വിഭാഗമാണ് മുർജിഅത്തിന്റെ ആളുകൾ. അവരുടെ അടുക്കൽ ഒരു തിന്മയും പ്രശ്നമല്ല, ഒരു തെറ്റും കുഴപ്പമല്ല, തെറ്റ് ചെയ്താലൊന്നും പ്രശ്നമല്ല. ഇന്നത്തെ ഏതാണ്ടുള്ള ലിബറലിസ്റ്റുകൾ ഏതാണ്ട് ഈ വിശ്വാസത്തിലേക്ക് കയറിപ്പോയ ആൾക്കാരാണ്. അല്ലെ, അവരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അവരെന്താ പറയാ? വ്യഭിചാരം, ഗേൾഫ്രണ്ട്, ബോയ്ഫ്രണ്ട്, അതൊന്നും കുഴപ്പമില്ല, എന്ത് നമ്മൾ ഇത്ര കടുംപിടുത്തം പിടിക്കുന്നത്, സിനിമ മറ്റേത് മറിച്ച് വൃത്തികേട്, ഇതൊന്നും കുഴപ്പമില്ല, എന്തും ചെയ്യാം, നിനക്ക് എന്തുണ്ടായാൽ മതി, നിനക്ക് വിശ്വാസമുണ്ടായാൽ മതി, നീ ഒരു മുസ്ലിം ആയാൽ മതി, നീ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി. ചില ആൾക്കാർ അതും കൂടി വേണ്ടാന്നറിയും. ഇന്നത്തെ കാലഘട്ടത്തിലെ യുക്തിവാദികൾ, മതയുക്തിവാദികൾ എന്ന് പറയുന്ന വിഭാഗം ഈ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ കേവലം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞൊന്ന് അംഗീകരിച്ചാൽ മതി, അവൻ എന്ത് പ്രവർത്തിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ ജാറങ്ങളെ ആരാധിക്കുന്ന വിഗ്രഹം, ജാറങ്ങൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക് ഈ വിശ്വാസം കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് അള്ളാഹുവാണ് ഇലാഹി എന്ന് അംഗീകരിച്ചതിന് ശേഷം മൊഹീദ്ദീൻ ശേഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല. കാരണം എന്താ, വിശ്വാസം ഉണ്ടായാൽ മതി. അത് ഈ പറഞ്ഞ പിഴവിൽ നിന്നാണ്, മുർജിയത്തിന്റെ പിഴവിൽ നിന്ന് വന്നതാൻ. സലഫുകൾ ഏറ്റവും പിഴച്ച ആളുകൾ എന്ന് പറഞ്ഞ സഹാബികൾ, ഏറ്റവും ഉപദ്രവകാരികൾ എന്ന് വിശേഷിപ്പിച്ച ആളുകളാണ് ഈ വിഭാഗം ആൾക്കാർ. അവരുടെ ഉള്ളിൽ വിശ്വാസമുണ്ടായാൽ മതി, സത്യപ്പെടുത്തിയാൽ മതി, ബാക്കി എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ചിന്താഗതി നമ്മളിൽ പല ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന എഴുതുന്ന ആളുകൾ പലരും ഈ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ്. അത് അള്ളണ്ടെന്ന് വിശ്വസിച്ചാൽ മതി, അങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അംഗീകരിച്ചാൽ മതി, ബാക്കി എന്തായാലും കുഴപ്പമില്ല. നിനക്ക് തിന്മ ചെയ്താലും പ്രശ്നമില്ല, വൃത്തിയോട് ചെയ്താലും കുഴപ്പമില്ല, മോശം ചെയ്താലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. മാത്രമല്ല അവരിൽ ചിലർ പറഞ്ഞു നമ്മുടെയും മലക്കുകളുടെയും വിശ്വാസം ഒരുപോലെയാണ്, നമ്മുടെയും അബൂബക്കർ സിദ്ദീഖിന്റെയും വിശ്വാസം ഒരുപോലെയാണ്, നമ്മുടെയും റസൂലിന്റെയും വിശ്വാസം ഒരുപോലെയാണ്. കാരണം എന്താ, ഈമാൻ എന്ന് പറഞ്ഞത് അംഗീകരിക്കൽ മാത്രമാണ്. അത് അവരും അംഗീകരിച്ചിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്, അപ്പൊ പിന്നെ നമ്മളവരും തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്, പച്ചക്ക് അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം യുക്തിവാദികൾ അവർക്ക് സഹാബികളെ വില ഉണ്ടാവില്ല. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ജീവിച്ച സഹാബികളോടോ സലഫുകളോടോ യാതൊരു വില ഉണ്ടാവില്ല. ഒരു പഴഞ്ചന്മാരായിട്ട് അവരൊക്കെ കാണാൻ. അത് ഈ പറഞ്ഞ വിശ്വാസം അവർക്കുള്ളിലേക്ക് കയറിപ്പറ്റിയത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഈമാനിന്റെ തുടക്കം മാത്രമാണ്, ഇതുകൊണ്ട് ഈമാനാവൂല. ഈമാൻ എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ ഈമാനിന്റെ വിഷയത്തിൽ വിശ്വസിക്കുന്നത് അടിസ്ഥാനപരമായി അഞ്ച് കാര്യങ്ങളാണ്. ആ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കണം, നിങ്ങളെ വിശ്വാസമായി നിങ്ങൾ കൊണ്ടു നടക്കുകയും വേണം. എന്തൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ? ഈമാനിലെ ഒന്നാമത്തെ കാര്യം വഹുവ അൽ ഔവലു ഖൗലുൻ ബിൽ ലിസാൻ. ഈമാനിന്റെ ഒന്നാമത്തെ കാര്യം അതാണ്, ഖൗലുൻ ബിൽ ലിസാൻ. ഖൗലുൻ പറയണം, ബിൽ ലിസാനി നാവുകൊണ്ട് ഉച്ചരിച്ചു പറയണം. എന്താണ് ആദ്യം ഉച്ചരിക്കേണ്ട കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയാണ് ഒന്നാമത് ഉച്ചരിക്കേണ്ടത്. അതാണ്, അത് ഈമാനിന്റെ തുടക്കമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി ദഖല ജന്നഹ്. ആരെങ്കിലും ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. കണ്ടില്ലേ, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്തു വേണം? മൻ ഖാല, അവൻ പറയണം. ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ട് കാര്യം മാത്രം കാര്യമില്ല. ഒരാൾക്ക് അള്ളാഹനെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ, വേറെ ഒരാളെ ആരാധിച്ചിട്ടില്ല, പക്ഷെ നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, അയാൾ മുസ്ലിം അല്ല. എത്രക്കാർക്ക് വിശ്വാസമുണ്ടായാലും നിസ്കാരമുണ്ടായാലും എന്തുണ്ടായാലും കാര്യമില്ല. ലാ ഇലാഹ യശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന വാക്ക് അയാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല, അയാൾ കാഫിറാണ്, മുസ്ലിം അല്ല. ഒന്നാമത്തെ കാര്യം അതാ, റസൂലുള്ളാഹ് അത് നിബന്ധനയായി വെച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്രയോ ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നു. എന്താ അവരാദ്യം പറഞ്ഞത്? അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അല്ലെ, അവരെല്ലാവരും സാക്ഷ്യം വഹിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന വാക്ക് സാക്ഷ്യം വഹിച്ചാലല്ലാതെ ഒരാൾ ഈമാനിലേക്ക് പ്രവേശിക്കുകയില്ല. അപ്പൊ ഈമാനിന്റെ തുടക്കം നാവുകൊണ്ട് പറയേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം അതാണ്. പിന്നെയോ, പിന്നെയും ഈമാനിൽ പെടുന്ന നാവുകൊണ്ട് പറയാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ലിർറഹ്മാൻ. രണ്ട് വാക്കുകൾ, സഖീലതാനി ഫിൽ മീസാൻ, നാളെ പരലോകത്ത് മീസാനിൽ അള്ളാഹുവിന്റെ അടുക്കൽ ധാരാളം ഭാരം തൂങ്ങുന്ന രണ്ട് വാക്കുകളാണത്. ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് വളരെ ഭാരമില്ലാത്ത പ്രയാസമില്ലാത്ത രണ്ട് വാക്കുകളാണത്. ഹബീബതാനി ലിർറഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള രണ്ട് വാക്കുകളാണത്. എന്താണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. രണ്ട് വാക്കുകൾ എത്ര എളുപ്പമുള്ള വാക്കുകളാണ്. അപ്പൊ ഇങ്ങനെ മഹത്തരമായ ദിക്റുകൾ ധാരാളമുണ്ട്. ധാരാളമായ പ്രാർത്ഥനകളുണ്ട്, നാവുകൊണ്ട് ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് അതൊക്കെ. അതെല്ലാം ഈമാനിൽ പെട്ടതാണ്. ഈ പ്രാർത്ഥനകൾ ഓരോന്നും ചൊല്ലുമ്പോൾ നീ നിന്റെ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ്. നിന്റെ ഈമാൻ, അത് ഓരോ പ്രാർത്ഥനകൾ, ഓരോ ദിക്റുകൾ നീ നാവുകൊണ്ട് ചൊല്ലുമ്പോഴും നിന്റെ ഈമാൻ നീ വർദ്ധിപ്പിക്കുകയാണ്. ഈമാൻ വർദ്ധിക്കും. അത് ഇൻഷാല്ലാ നമ്മൾ അവസാനം പറയും. ഖുർആൻ ഓതുക എന്നത് ഈമാനിൽ പെട്ടതാണ്. നിന്റെ ഈമാൻ അത് വർദ്ധിപ്പിക്കും. നന്മ കൽപ്പിക്കുക എന്നത് ഈമാനിൽ പെട്ടതാണ്. തിന്മ വിരോധിക്കുക എന്നത് ഈമാനിൽ പെട്ടതാണ്. ഇതൊക്കെ നാവുകൊണ്ട് നിനക്ക് ചെയ്യാവുന്ന ഈമാനിൽപ്പെട്ട ഇബാദത്തുകളാണ്. ഇതെല്ലാം നിന്റെ ഈമാൻ വർദ്ധിപ്പിക്കും. ഇപ്പൊ നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെടുത്തുണ്ടോ എന്ന് പരിശോധിക്കണം. ദിക്ർ നമുക്കുണ്ടല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ ശ്രേഷ്ഠത നൽകിയ കാര്യമാണ് ദിക്ർ. റസൂലുള്ളാഹി പറഞ്ഞു, ശബഖൽ മുഫർരിദൂൻ, മുഫർരിദുകൾ വിജയിച്ചിരിക്കുന്നു. സഹാബികൾ ചോദിച്ചു, മനിൽ മുഫർരിദൂൻ, ആരാണ് മുഫർരിദുകൾ? റസൂലുള്ളാഹി പറഞ്ഞു, ദാക്കിറൂൻ അല്ലാഹ കസീറൻ വസ്സാക്കിറാത്ത്, അല്ലാഹുവിന് ദിക്ർ ധാരാളമായി ചൊല്ലുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങൾ അവർക്കതിന്റെ അത് കാണിച്ചു നൽകിയാൽ ദിക്റിനോളം മഹത്തരമായ മറ്റൊരു കാര്യം അവർക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. പരലോകത്ത് പ്രവർത്തനങ്ങളുടെ ഏടുകൾ ഓരോന്നും ഇത്ര പ്രതിഫലം ഉണ്ട് ഇത് കാണിച്ചു നൽകുന്ന സമയത്ത് ദിക്റിനോളം പ്രതിഫലം നൽകുന്ന മറ്റൊരു കാര്യം അവർക്ക് കാണാൻ പറ്റൂല. അത്ര പ്രതിഫലമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്കൊരു പ്രവർത്തനം പറഞ്ഞു തരട്ടെയോ? ആ പ്രവർത്തനം ജിഹാദിനേക്കാൾ മഹത്തരമാണ്. സ്വർണവും വെള്ളിയും ദാനം ചെയ്യുന്നതിനേക്കാൾ മഹത്തരമാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോവുകയും നിങ്ങൾ കൊലപ്പെടുകയും നിങ്ങൾ അള്ളാഹുവിന്റെ ശത്രുക്കളെ വധിക്കുകയും ചെയ്യുന്നതിനേക്കാൾ മഹത്തരമാണ്. സഹാബികൾ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, എന്താണ് റസൂലേ പ്രവർത്തനം? ഇത്ര വലിയ പ്രവർത്തനം. റസൂലുള്ള രണ്ടു വാക്ക പറഞ്ഞത്, ദിക്റുല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലലാണ്. അത്ര മഹത്തരമായ പ്രവർത്തനമാണ്. റസൂലുള്ള പറഞ്ഞു, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു കമസലിൽ ഹയ്യി വൽ മയ്യിത്. അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന ഒരാളും അള്ളാഹുവിന് ദിക്ർ ചൊല്ലാത്ത മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസം ഏതുപോലെയാണ്? കമസലിൽ ഹയ്യി വൽ മയ്യിത്, ജീവിച്ചിരിക്കുന്ന ഒരാളും മരിച്ചിരിക്കുന്ന ഒരാളും പോലെയാണ്. രണ്ടുപേരും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടതുപോലെയാണ്. അതുകൊണ്ട് ധാരാളമായി ദിക്ർ ചൊല്ലണം. അത് ഈമാനിൽ പെട്ടതാണ്. ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അല്ല, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ ശാഖകൾ എണ്ണിയപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ എണ്ണിയത്, അതിന്റെ ഏറ്റവും മുകളിലെ ശാഖയായി എണ്ണിയത് ദിക്റാൻ. അല്ലേ, എവിടെയാണ് എണ്ണിയത്? റസൂലുള്ള പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ, ഈമാൻ 70 പരം ശാഖകളാണ്. അതിലേറ്റവും മുകളിൽ റസൂലുള്ള എണ്ണിയത് ജിഹാദാണോ? അല്ല. നിസ്കാരമാണോ? അല്ല. മറ്റെന്തെങ്കിലും പ്രവർത്തനമാണോ? ഒന്നുമല്ല. റസൂലുള്ള പറഞ്ഞു, അഅലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും മുൻപന്തിയിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. അപ്പോൾ സഹോദര, ദിക്റുകൾ ഈമാനിന്റെ ഭാഗമാണ്, നന്മ കൽപ്പിക്കൽ ഈമാനിന്റെ ഭാഗമാണ്, നല്ലത് സംസാരിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അൽ കലിമത്തു ത്വയ്യിബത്തു സദഖത്തുൻ, നല്ല ഒരു വാക്ക് അത് സദഖയാണ്. നീ ഒരാളെ കണ്ടു, നല്ല സംസാരം അയാളോട് പറഞ്ഞു, അത് സദഖയാണ്. അപ്പോൾ സഹോദര, അതാണ് ഈമാനിന്റെ ഒന്നാമത്തെ ഭാഗം, ഖൗലും ബിൽ ലിസാൻ, നാവുകൊണ്ട് പറയണം. നിനക്ക് ഈമാനിൽ നാവിൽ നിനക്ക് ഈമാനിന്റെ വലിയൊരു പങ്കുണ്ടായിരിക്കണം. നമ്മുടെ നാവ് ശുദ്ധീകരിക്കണം, വൃത്തിയാക്കണം. കാരണം നാവ് ഹൃദയത്തിൻ്റെ അടയാളമാണ്. ഹൃദയം വൃത്തികേടാണോ നാവ് വൃത്തികേടായിരിക്കും. ഹൃദയം വൃത്തികേടാണോ നാവ് മോശമായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലെ സഹാബികളോട് പറഞ്ഞത്, അവിടുന്ന് റസൂലുള്ള നാവ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അംസിക അലൈക ലിസാനക്, മുആദ് റളിയല്ലാഹു അൻഹു റസൂൽ പറഞ്ഞതാണ്, നീ നിന്റെ നാവ് പിടിച്ചു വെക്കുക. മുആദ് അദ്ദേഹം പറഞ്ഞു, നബിയെ, നാവ് പിടിച്ചു വെച്ചാൽ ഞാൻ എങ്ങനെ സംസാരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദേ, നിനക്ക് വിവരമുണ്ട്, നീ ഏറ്റവും വിവരമുള്ള ഒരാളാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അദ്ദേഹം റസൂലുള്ളയുടെ സഹാബികളിൽ പണ്ഡിതനായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാവല്ലാതെ മറ്റെന്താണ് മനുഷ്യരെ നാശത്തിന്റെ വഴികളിൽ കൊണ്ടുപോയി എത്തിച്ചത്. അല്ലെ, അതുകൊണ്ടാണ് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സൗമ്യനായ അബൂബക്കർ, അദ്ദേഹം പറഞ്ഞത് ഹാദല്ലദി ഔറദനിൽ മവാരിദ്, തന്റെ നാവ് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് ഇതാണ് എന്നെ എത്തിച്ച സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചത്, ഞാൻ എത്തിപ്പെട്ട നാശങ്ങളിലേക്കൊക്കെ എന്നെ എത്തിച്ചത് ഈ നാവാൻ. ആരോ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോളം നാവ് പിടിച്ചുവെച്ച മറ്റാരാണുള്ളത്? അവനാന്റെ മകൾ, അവർക്കെതിരെ വ്യഭിചാരോപണം വന്നപ്പോൾ ഒരു മാസക്കാലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, എന്റെ മോള് നിരപരാധിയാണ് എന്ന് പോലും പറഞ്ഞിട്ടില്ല. അവസാനം വിശുദ്ധ ഖുർആനിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്ന ആയത്ത് അവതരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കറിനോട് ചോദിച്ചു, വാപ്പ, നിങ്ങൾക്കെങ്കിലും എന്റെ നിരപരാധിത്വം പറഞ്ഞുകൂടെയിരുന്നു? അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യു അർദിൻ തുഖില്ലുനി വ അയ്യു സമാഇൻ തുദില്ലുനി ഇദാ ഖുൽതു ഫീ ഷൈഇൻ മാ ലം അഅലം. എനിക്കറിയാത്തൊരു കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക, ഏത് ആകാശമാണ് എനിക്ക് തണൽ വിരിക്കുക? അവനാന്റെ മകളുടെ കാര്യത്തിലാണ് ആ പറഞ്ഞത്. ആ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഈ നാവാണ് എന്നെ എത്തിക്കേണ്ടടുത്തൊക്കെ എത്തിച്ചത്. നമ്മുടെ നാവിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ പറഞ്ഞു കൂട്ടുന്ന വാക്കുകളുടെ അവസ്ഥ എന്താണ്? നമ്മൾ സംസാരിച്ച കാര്യങ്ങളുടെ അവസ്ഥ എന്താണ്? നന്നായി ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നാവിന്റെ കാര്യം നന്നായി ശ്രദ്ധിക്കണം. റസൂലുള്ള പറഞ്ഞു, ഇന്നൽ അബ്ദ യതകല്ലമു ബിൽ കലിമതി മാ യുബാലിഹ, ഒരു മനുഷ്യൻ ഒരു വാക്ക് സംസാരിക്കും, മാ യുബാലിഹ, അവൻ അതിന് ഒരു വിലയും കൊടുത്തിട്ടുണ്ടായിരിക്കുകയില്ല, അവൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല, പക്ഷേ യുഹ്വാ ബിഹാ ഫിന്നാർ, ആ വാക്കുകൊണ്ട് അവൻ നരകത്തിന്റെ അടിത്തട്ടുകളിലേക്ക് വലിച്ചെറിയപ്പെടും. ഒറ്റ വാക്കാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം, നാവ് നന്നായി ശ്രദ്ധിക്കണം. ഈമാനിന്റെ ഭാഗമാണ്, നമ്മുടെ നാവ് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നന്നായി ശ്രദ്ധിക്കണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈമാനിന്റെ രണ്ടാമത്തെ ഭാഗം, വഅതിഖാദുൻ ബിൽ ജിനാൻ. വഅതിഖാദ്, ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. ഇഅതിഖാദ് എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസമാണ്, സംശയമില്ലാത്ത വിശ്വാസം. വഅതിഖാദുൻ ബിൽ ജിനാൻ, ജിനാൻ എന്ന് പറഞ്ഞാൽ ഖൽബൻ, ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. അല്ലാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, മലക്കുകളെ കുറിച്ച്, സഹാബികളെ കുറിച്ച്, അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളോ അതിനെ കുറിച്ചൊക്കെ വിശ്വസിക്കണം. ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. അത് ഈമാനിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. എത്രയെത്ര ഇടങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാനിനെ കുറിച്ച് പറഞ്ഞത്? ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബല അൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങളുടെ മുഖം അത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതിലല്ല കാര്യമിരിക്കുന്നത്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ, മൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ. എന്നാൽ നന്മ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറയിലെ ആയത്താണത്, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുന്നതിലല്ല നന്മയുള്ളത്, മറിച്ച് നന്മ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരാണ് അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ റസൂലുകളിലും അന്ത്യനാളിലും അവൻ്റെ കിതാബുകളിലും വിശ്വസിക്കുന്നത്, അതിലാണ് നന്മയുള്ളത്. അതിൽ ഖദറിലേക്കുള്ള സൂചന പിന്നീട് ആ ആയത്തുകളിലുണ്ട്, വിധിവിശ്വാസത്തിലേക്കുള്ള. അപ്പോൾ സഹോദര, വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ അടിയുറക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഇതും ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വർദ്ധിക്കുന്ന കാര്യമാണ്. എങ്ങനെ വർദ്ധിക്കുക? അള്ളാഹിനെ കുറിച്ച് പഠിക്കണം, നന്നായി പഠിക്കണം. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ പല ആൾക്കാരും ഗൗരവത്തിൽ ശ്രദ്ധിക്കാത്തൊരു കാര്യം വിശ്വാസമാണ്. ആൾക്കാർക്ക് കർമ്മശാസ്ത്രം കേൾക്കാൻ ഇഷ്ടമാണ്, കാരണം നിത്യം നിസ്കരിക്കുന്നുണ്ട്, ജക്കാത്ത് വർഷത്തിൽ കൊടുക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ നോമ്പ് നോക്കണം, അതൊക്കെ അവൻ്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് അവനുമായിട്ട് വല്ലാതെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമായത് പഠിക്കാൻ വല്ലാത്ത താല്പര്യമായിരിക്കും. പക്ഷേ വിശ്വാസ കാര്യങ്ങൾ പഠിക്കുന്നതിൽ പലരും പിന്നോട്ടാണ്. അത് പിശാചിൻ്റെ വസ്വാസാണ്, ഷെയ്ത്താൻ്റെ വസ്വാസിൽ പെട്ടതാണത്. വിശ്വാസമാണ് ആദ്യം ശരിയാക്കേണ്ടത്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ആദ്യം ശരിയാവേണ്ടത്. അതിൻ്റെ മേലെ നമ്മുടെ പ്രവർത്തനങ്ങൾ പടുത്തുയർത്തിയാൽ മാത്രമേ പ്രവർത്തനം നിലനിൽക്കുള്ളൂ. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സലഫുകൾ പറഞ്ഞത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മറ്റുള്ളവരെ പരാജയപ്പെടുത്തിയത് നിസ്കാരം ധാരാളമുള്ളത് കൊണ്ടല്ല, നോമ്പ് ധാരാളമുള്ളത് കൊണ്ടല്ല, അതിൻ്റെ അർത്ഥം അദ്ദേഹം തീരെ നിസ്കരിക്കാനില്ലായിരുന്നു എന്നല്ല, അല്ലെങ്കിൽ നിസ്കാരം കുറവായിരുന്നു എന്നല്ല. നിസ്കാരം ധാരാളമുണ്ട്, മറ്റെല്ലാം ഉണ്ട്, പക്ഷേ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തിയ ഘടകം, മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ ഇത്ര മുന്നിൽ കൊണ്ടുപോയി നിർത്തിയ ഘടകം അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, അതിലുള്ള ദൃഢതയാണ്. ഇങ്ങനെ ഇത് വർദ്ധിപ്പിക്കാം, എങ്ങനെ ഇത് വർദ്ധിപ്പിക്കാം? അള്ളാഹിനെ കുറിച്ച് നന്നായി പഠിക്കണം. നിങ്ങൾ ഖുർആൻ നോക്കൂ, നിസ്കാരത്തെ കുറിച്ചുള്ള ആയത്തുകൾ നിങ്ങൾ കാണുന്നു, സദഖയെ കുറിച്ചുള്ള ആയത്തുകൾ കാണുന്നു, എത്രയോ നിത്യജീവിതത്തിലുള്ള വിധിവിലക്കുകളെ കുറിച്ചുള്ള ആയത്തുകളൊക്കെ കാണുന്നു. ആ ആയത്തുകളുടെ ഒക്കെ മിക്കതിന്റെ അവസാനത്തിൽ നിങ്ങൾ കാണാം, വഅലമു അന്നല്ലാഹ ഗഫൂർ റഹീം. നിങ്ങൾ അറിയണം അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. ഏതിന്റെ അവസാനം? നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, ഭരണാധികാരികൾ ചെയ്യേണ്ട വിധിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, ഭാര്യയുമായി ബന്ധപ്പെടേണ്ടതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, നോമ്പ് നോൽക്കുമ്പോൾ എപ്പോഴാണ് നോമ്പ് മുറിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് കുറിച്ച് ശേഷം, ആയത്ത് എത്രയെത്ര ആയത്തുകളിലെ മിക്ക ആയത്ത് അവസാനിക്കുന്ന എങ്ങനെ, ഇന്നല്ലാഹു ഗഫൂർ റഹീം, ഇന്നല്ലാഹ ഖബീറുൻ ഹകീം, ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, വഅസിറു ഖൗലകും വജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാതി സുദൂർ അല യഅലമു മൻ ഖലഖ വഹുവ ലത്തീഫുൽ ഖബീർ ഖുൽ ഹുവ അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. എത്ര ആയത്തുകളാണ്! അള്ളാഹുന്റെ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കുക, അതിന് ഏതെങ്കിലും ഒരു പേജിൽ അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാത്തൊരു ആയത്ത്, ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ആയത്തുകൾ മിക്കതും അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ നമ്മളാകട്ടെ തീർത്തും ശ്രദ്ധിക്കാത്ത ഭാഗം അതാണ്. അള്ളാഹു ഗഫൂറാണ്, എന്താണ് ഇതിന്റെ അർത്ഥം? അള്ളാഹു റഹീമാണ്, എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഉദ്ദേശം? അള്ളാഹു സമീഅ്, എന്താണ് ഇതിന്റെ? എത്ര സ്ഥലങ്ങളിലാണ് അള്ളാഹു ധാരാളമായി ഓർമ്മപ്പെടുത്തിയ നാമമാണ് അള്ളാഹു സമീഅാണ്, അള്ളാഹു ബസീറാണ്. പക്ഷേ എന്താണ് ഇതിന്റെ ഉദ്ദേശം? പല ആളുകളും ശ്രദ്ധിക്കാത്ത സ്ഥലമാണ്. ആ ആയത്തുകളുടെ മിക്കതിന്റെയും അവസാനത്തിൽ അള്ളാഹു അവന്റെ നാമങ്ങൾ ഉൾപ്പെടുത്തിയത് നമ്മളതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്, പഠിക്കാൻ വേണ്ടിയാണ്, ആലോചിക്കാൻ വേണ്ടിയാണ്. അതാണ് ഖുർആൻ അവതരിപ്പിച്ചതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. അള്ളാഹു ആരാണ് നീ അറിയണം, നീ അത് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദിന ലി അൻ ഉഹദ്ദിസ ലകും അൻ ദീക്, ഒരു മലക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് ഇത് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ മലക്കിന്റെ അവസ്ഥ? ആ മലക്ക് ആ മലക്കിന്റെ കാലുകൾ ഭൂമിയിൽ തൊട്ടിരിക്കുന്നു, ആ മലക്കിന്റെ പിരടിയാകട്ടെ അള്ളാഹുവിന്റെ അർശിന് കീഴിലാണ്. അപ്പൊ എന്ത് ഉൽപ്പണ്ടായിരിക്കും ആ മലക്കിന്? അർശ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ആകാശങ്ങൾക്ക് മുകളിലാണ്. ഓരോ ആകാശവും തമ്മിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. ഈ 500 വർഷത്തെ വഴിദൂരം തന്നെ നടന്നിട്ടാണോ, ഒട്ടകത്തിന്റെ മേലാണോ, പ്ലെയിനിൽ പോയിട്ടാണോ? അള്ളാഹുവിനറിയാം. 500 വർഷത്തെ വഴിദൂരം 7 ആകാശങ്ങൾക്ക് മുകളിലുണ്ട്, ഓരോ ആകാശത്തിനിടയിലുണ്ട്. ഈ 7 ആകാശങ്ങൾ, അതിനു മുകളിലാണ് അള്ളാഹുവിന്റെ അർശുള്ളത്. അതിന്റെ താഴെയാണ് ഈ മലക്കിന്റെ പിരടി തട്ടി നിൽക്കുന്നത്. ഭൂമിയിൽ അതിന്റെ കാലുകൾ ആഴ്ന്നിരിക്കുന്നു. എന്തു വലുപ്പമുള്ള മലക്കായിരിക്കും അത്! ആ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൻ, സുബ്ഹാനക, അള്ളാഹുവേ നീ പരിശുദ്ധനാണ്, നീ എത്ര മഹത്വമുള്ളവനാണ് എന്ന് ആ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനു മറുപടിയായി പറയപ്പെടും, ഇന്നഹു ലാ യഅലമു ദാലിക മൻ ഹലഫ ബി കാദിബ, എന്റെ മേൽ കള്ളസത്യം ചെയ്തവൻ അത് മനസ്സിലായിട്ടില്ല. അള്ളാഹു തന്നെ സത്യം എന്ന് പറഞ്ഞിട്ട് കളവ് പറയുന്ന അവന് ഇത് മനസ്സിലായിട്ടില്ല. ആരാണ് അള്ളാഹു എന്നവന് തിരിഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അള്ളാഹുവിനെ ആദരിക്കേണ്ട മുറപ്രകാരം അവർ ആദരിച്ചിട്ടില്ല. والارض جميعا قبضته يوم القيامه, ഭൂമി മുഴുവൻ അല്ലാഹുവിന്റെ കയ്യിൽ നാളെ അവൻ ഒരു പിടിയായി അല്ലാഹു പിടിക്കുന്നതാണ്. والسماوات مطويات بيمينه, ആകാശങ്ങളെ അല്ലാഹു അവന്റെ കയ്യിൽ ചുരുട്ടി പിടിക്കുന്നതാണ്. റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം, يطوي الله السماوات بيمينه ويقبض الله الارض, അല്ലാഹു നാളെ ആകാശങ്ങളെ ചുരുട്ടി പിടിക്കും, ഭൂമി അവൻ അവന്റെ കൈപ്പിടിയിലാക്കും. സുമ്മയക്കൂൽ, എന്നിട്ട് അവൻ പറയും, അനൽ മലിക്, ഞാനാകുന്നു സർവാധിരാജനായവൻ. ഐന മുലൂക്കുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ? വഅനൽ ജബ്ബാർ, വഅൈനൽ ജബ്ബാറൂൻ, ഞാനാകുന്നു ജബ്ബാറായ, ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത.
കൽപ്പന പുറപ്പെടുവിച്ചാൽ നടപ്പിലാക്കപ്പെടുന്ന രൂപത്തിലുള്ളവൻ ഞാനാകുന്നു. എവിടെ? ഭൂമിയിൽ ഉണ്ടായിരുന്ന ചമ്മാടികൾ എവിടെ? ഭൂമിയിൽ വലിയ ധിക്കാരികളായി നടന്നിരുന്നവരെവിടെ എന്ന് നാളെ ചോദിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല. എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്ന്? അപ്പോൾ സഹോദര, ഈ വിശ്വാസ കാര്യങ്ങൾ നന്നായി നമ്മൾ പഠിക്കണം. ഖുർആൻ നിങ്ങൾ നോക്കൂ, പരലോകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, നബിയെ, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ മുടി നരച്ചിട്ടുണ്ടല്ലോ. റസൂലെ, അങ്ങയുടെ മുടി നരച്ചിട്ടുണ്ടല്ലോ, അങ്ങയുടെ താടി നരച്ചിട്ടുണ്ടല്ലോ. റസൂലിന്റെ മറുപടി, ശയ്യബത്നി ഹൂദു വ അഖവാതുഹ, എന്റെ താടി നരപ്പിച്ചത് സൂറത്തു ഹൂദും അതിന്റെ സഹോദരിമാരുമാണ്. എന്റെ സഹോദരിമാരെന്ന് പറഞ്ഞാൽ അമ്മയുടെ ശേഷമുള്ള ചില സൂറത്ത്, തക്വീർ, അതുപോലെ തന്നെ ഇൻഷിഖാഖ്, ഇങ്ങനെ പരലോകം പറയുന്ന സൂറത്തുകൾ. നമ്മൾ എന്തെങ്കിലും സൂറത്തുൽ ഇൻഷിഖാഖും സൂറത്തുൽ ഇൻഫിത്താറും നിങ്ങൾ വായിക്കുക, എന്നിട്ട് ശരിക്കും നിങ്ങളത് മനസ്സിലൊന്ന് ആലോചിക്കുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ആർക്കെങ്കിലും പരലോകം കൺമുന്നിൽ കാണണോ, സൂറത്തുൽ ഇൻഷിഖാഖും ഇൻഫിത്താറും വായിച്ചാൽ മതി. ആകാശം മിണ്ടു കയറിയാൽ എന്തായിരിക്കും മനുഷ്യൻ നിന്റെ അവസ്ഥ? നീ ഇങ്ങനെ മേലേക്ക് നോക്കി, വലിയ ആകാശം അത് മിണ്ടു കയറുകയാണ്, നക്ഷത്രങ്ങൾ നിന്റെ നേർക്ക് ഇങ്ങനെ ഉതിർന്നു വീഴുകയാണ്, സൂര്യന് ഗ്രഹണം ബാധിച്ച് മനുഷ്യരിങ്ങനെ പരക്കം പായാണ്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അദീം, അന്ത്യനാളിന്റെ പ്രകമ്പനം അത് വല്ലാത്ത പ്രകമ്പനമായിരിക്കും. يوم ترى الناس يوم ترونها تذهل كل مرضعه عما ارضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. نيا പരലോകം നേരിൽ കാണുന്ന ദിവസം അന്ന് മനുഷ്യർ ഇങ്ങനെ ലഹരി ബാധിച്ചവരെ പോലെ നടക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. അവർക്ക് ലഹരി ബാധിച്ചതല്ല, അല്ലാഹുവിന്റെ ശിക്ഷയുടെ ഗാംഭീര്യം കണ്ടവർ പേടിച്ചുറച്ചിരിക്കുകയാണ്. അന്നേ ദിവസം പ്രസവിക്കാനായിരിക്കുന്ന സ്ത്രീ അവൾ പ്രസവിച്ചു പോകും പേടി കാരണത്താൽ. പ്രസവം അവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാക്കുകയില്ല, അവൾ ഒറ്റയടിക്ക് പ്രസവിച്ചാണ് പേടി കാരണത്താൽ. മുല കൊടുക്കുന്ന സ്ത്രീ അവളുടെ കുട്ടിയെ വലിച്ചെറിയും, ശ്രദ്ധിക്കുകയില്ല. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. അല്ലാഹു പറഞ്ഞതുപോലെ ആ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് നിങ്ങളിങ്ങനെ കബറിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നോക്കും. അങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് വിശ്വാസ കാര്യങ്ങൾ സഹോദരൻ നന്നായി നമ്മൾ പഠിക്കണം. അതാണ് നമ്മുടെ അടിസ്ഥാനം. അതിൻ്റെ മേലെ ഇബാദത്തുകൾ പടുത്തുയർത്തി അത് നിലനിൽക്കുള്ളൂ. ചില ആളുകൾ, അവർക്ക് അള്ളാഹു അവരെ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ, അവർക്ക് ഹിദായത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആദ്യത്തിൽ തുടക്കത്തിൽ നല്ല ആവേശമാണ്. നിസ്കാരം അത് വളരെ റാഹത്തിലാണ്, ഇബാദത്തുകൾ വലിയ റാഹത്തിലാണ് അല്ലെ. നമുക്കൊക്കെ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ടാവും, എങ്ങനെയോ തോന്നിയാശയായിട്ട് ജീവിച്ചിരുന്നു, അങ്ങനെ പെട്ടെന്ന് ഹിദായത്ത് കിട്ടി. ആ കാലഘട്ടത്തിൽ നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ ജീവിതത്തിൽ പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അന്ന് നമ്മുടെ കൽബിൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ച സുഖം, ഈമാനിന്റെ റാഹത്ത്, അത് പിന്നെ നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയാണത് പോയത്? നമ്മളിത് പഠിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഈമാൻ അള്ളാഹു നമുക്ക് നൽകുന്ന സന്ദർഭത്തിൽ ആ വെളിച്ചം ഹൃദയത്തിൽ ഉറച്ചു നിൽക്കും. സഹാബികൾ അത് പറഞ്ഞിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഔവലു മാ നസല ഫീ ജദ്രി ഖുലൂബി റിജാലി അൽയമാനാ, മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു ആദ്യം വിശ്വസ്തത ഇട്ടുകൊടുക്കും. അതാണ് ഹിദായത്തിന്റെ തുടക്കം. ഈമാൻ ഇട്ടുകൊടുക്കും, പിന്നെ അവർ അള്ളാഹിനെ കുറിച്ച് പഠിക്കണം, റസൂലിനെ കുറിച്ച് പഠിക്കണം, അന്ത്യനാളിനെ കുറിച്ച് പഠിക്കണം. അങ്ങനെ വിശ്വാസ കാര്യങ്ങൾ അവർ ബലവത്താക്കണം. എന്നിട്ട് ഇബാദത്തുകൾ അതിൻ്റെ മേൽ പടുത്തുയർത്തിയാൽ ആ ഇബാദത്തുകൾ നിലനിൽക്കും, ഇല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറയാൻ തുടങ്ങും, മടുപ്പ് തോന്നും, അതിങ്ങനെ നഷ്ടപ്പെട്ടില്ലാതെ. അതുകൊണ്ട് ഇബാദത്തുകൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഈ രണ്ടാമത്തെ ഭാഗം നല്ലോണം ശ്രദ്ധിക്കണം. ഈമാനിന്റെ രണ്ടാമത്തെ ഭാഗം വഅഅ്തഖാദു ബിൽ ജിനാൻ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന ഭാഗം. മൂന്നാമത്തെ കാര്യം വഅമലും ബിൽ അർക്കാൻ, ഈമാനിൽ പെട്ടതാണ്. വഅമലും ബിൽ അർക്കാൻ, ശരീരത്തിന്റെ അവയവങ്ങൾ. അർക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ശരീരാവയവങ്ങളാണ്. മനുഷ്യന്റെ കൈ, അവന്റെ കാല്, അവന്റെ തല, അവന്റെ ബുദ്ധി, അവന്റെ മൂക്ക്, അവന്റെ വായ, അവന്റെ കണ്ണ്, ഇതൊക്കെ അവന്റെ അവയവങ്ങളാണ്. വഅമലും ബിൽ അർക്കാൻ, അവൻ അവന്റെ ശരീരാവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം. എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ഓരോ ശരീരാവയവങ്ങൾക്കും പ്രവർത്തിക്കേണ്ട പ്രവർത്തനമുണ്ട്. അവൻ്റെ ബുദ്ധി പ്രവർത്തിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അവൻ്റെ കണ്ണ് പ്രവർത്തിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അവൻ്റെ നാവ് പ്രവർത്തിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അവൻ്റെ കൈ പ്രവർത്തിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, കാല് പ്രവർത്തിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, ഗുഹ്യാവയവം പ്രവർത്തിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. എല്ലാത്തിനും അതിൻ്റെ പ്രവർത്തനമുണ്ട്, എല്ലാത്തിനും. റസൂലുള്ള പറഞ്ഞതുപോലെ കുല്ലു സുലാമ മിനന്നാസി അലൈഹി സദഖ, മനുഷ്യരുടെ എല്ലുകൾ കൂടിച്ചേരുന്ന ഓരോ സ്ഥലങ്ങളിലും അവർക്ക് സദഖകൾ നിശ്ചയിച്ചിട്ടുണ്ട്, ഓരോന്നിനുണ്ട്. എല്ലാ അവയവങ്ങൾക്കും അതിന് യോജിച്ച പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ നാം ചെയ്യണം. കണ്ണിന് യോജിച്ച പ്രവർത്തനം എന്താ? അള്ളാഹുവിന്റെ ആയത്തുകളിലേക്ക് നോക്കുക, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നോക്കിക്കാണുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, ഖുർആൻ നോക്കുക, മുസ്ഹഫ് നോക്കുക, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ നോക്കുക. അതൊരു ഇബാദത്താണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ നോക്കുക എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹുവിന് ചില ഔലിയാക്കന്മാരുണ്ട്, അവരെ നീ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഈമാൻ വർദ്ധിക്കും. അവരെ കണ്ടാൽ മതി, അള്ളാഹു അവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ണിനുള്ള ഇബാദത്തുകളിൽ പെട്ടതാണ്. കണ്ണ് താഴ്ത്തുക ഇബാദത്തിൽ പെട്ടതാണ്. നീ വഴിയിലൂടെ നടന്നു പോ. റസൂലുള്ളാഹി തആല പറഞ്ഞതുപോലെ വഖുല്ലിൽ മുഅ്മിനീന അൻ യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും, മുഅ്മിനീങ്ങളോട് റസൂലെ നീ പറഞ്ഞു കൊടുക്കുക അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യാവയവങ്ങൾ അവർ സൂക്ഷിക്കട്ടെ. വഖുല്ലിൽ മുഅ്മിനാത്തി അൻ യഗുദ്ദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, മുഅ്മിനീങ്ങളായ സ്ത്രീകളോട് റസൂലെ പറഞ്ഞു കൊടുക്കുക അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യാവയവങ്ങൾ അവർ സൂക്ഷിക്കട്ടെ. അതേ ഇബാദത്താണ്, കണ്ണിനുള്ള ഇബാദത്താണ്. വായയ്ക്ക് ഇബാദത്തുണ്ട്. എന്താണ് വായയുടെ ഇബാദത്ത്? ഹലാലായത് മാത്രം അതിലേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ്. തിന്നുന്നതിൽ അധികരിപ്പിക്കാതിരിക്കുക എന്ന്. കുലു വശ്റബു വല തുസ്രിഫു, അല്ലേ? നിങ്ങൾ ഭക്ഷിക്കുക, വെള്ളം കുടിക്കുക, പക്ഷെ അധികരിപ്പിക്കാൻ പാടില്ല. അത് വായയുടെ ഹക്കാണ്. അതൊരാൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും, അതിൽ തെറ്റുവരുത്തിയാൽ ഈമാൻ കുറയും ചെയ്യും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഹക്കുകളിൽ കുറവ് വരുത്തുന്നതിനനുസരിച്ച് ഈമാൻ കുറയും. കണ്ണിങ്ങനെ തുറന്നിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് ഈമാനിന് അപകടം ഉണ്ടാക്കും. വായങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഈമാനിന് അപകടം ഉണ്ടാക്കും. ശരീരാവയവങ്ങൾ തുറന്നു വിട്ടാൽ ഈമാനിന് അപകടമുണ്ടാക്കും. മുഅ്മിൻ അതിനെ കെട്ടിയിടേണ്ടവനാണ്. റസൂലുള്ള പറഞ്ഞ വാക്ക് എത്ര സത്യമാണ്! അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫർ. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്നത് ഒരു തടവറയാണ്. അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫർ. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് അവന് തടവറയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം, കാഫറിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് സ്വർഗമാണ്. ഒരിക്കൽ അൽഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹം പുറത്തുകൂടെ ഇങ്ങനെ ഇറങ്ങിയത്, സമ്പന്നനായിരുന്നു അദ്ദേഹം, സമ്പന്നനാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവാൻ, വഴിയിലൊരു ദരിദ്രനായ ഒരു യാചകൻ ഇരിക്കുന്നുണ്ട്, അയാൾ മുസ്ലിമല്ല. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ റസൂൽ പറഞ്ഞിരിക്കുന്നതായി ഞാൻ കേൾക്കുന്നു, ദുനിയാവ് വിശ്വസിച്ച മുസ്ലിമീങ്ങൾക്ക് സ്വർഗമാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് വിശ്വസിച്ച മുസ്ലിമീങ്ങൾക്ക് തടവറയാണ്, ഞങ്ങൾക്കാകട്ടെ അത് സ്വർഗമാണ് എന്ന്. നിങ്ങളാണ് പണക്കാരൻ, ഞാൻ ദരിദ്രനാണ്, അപ്പൊ ഇതെങ്ങനെ യോജിക്കുക? അബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, നീ മരിച്ചു കഴിഞ്ഞാൽ നാളെ നരകത്തിലാണ്. നരകത്തിൽ പോയി കഴിഞ്ഞാൽ ദുനിയാവ് നിന്നെ സംബന്ധിച്ചുള്ള സ്വർഗം. ഇൻഷാ അല്ലാഹ് ഈമാനിലായിക്കൊണ്ട് ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാലോ, അവൻ സ്വർഗത്തിലാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് ദുനിയാവിലേക്ക് എത്തി നോക്കിയാൽ അതൊരു നിലയ്ക്ക് തടവറയായിരുന്നു, എത്ര പണം ഉണ്ടായിരുന്നെങ്കിലും. നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിച്ച് ഇവിടെ എത്തി നോക്കി കഴിഞ്ഞാൽ എത്ര വലിയ ധനികനാവട്ടെ, ഇവിടെ ഉള്ളൊന്നും ഒന്നുമില്ലായിരുന്നു. റസൂലുള്ള പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ദുരിതം അനുഭവിച്ച ഒരു മനുഷ്യൻ അവനെ സ്വർഗത്തിലൊന്ന് മുക്കി ഇങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് അവനോട് ചോദിക്കും, നീ വല്ല പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ? ലാ വല്ലാഹ്. വഅമൽ ബിൽ അർക്കാൻ എന്ന് പറഞ്ഞതിൽ പ്രവർത്തനങ്ങളായി സ്ഥിരപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ പെടും. നന്മ ചെയ്യുക എന്നതും ഉൾപ്പെടും, തിന്മ ഉപേക്ഷിക്കുക എന്നതും ഉൾപ്പെടും. പിന്നീട് പറയുന്നു നാലാമത്തെ കാര്യം, നാലാമത്തെ അടിസ്ഥാനം, യസീദു ബിതാഅത്തിർ റഹ്മാൻ, യസീദു അതായത് ഈമാൻ വർദ്ധിക്കും, യസീദ് വർദ്ധിക്കും, യസീദു ബിതാഅത്തിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിനെ അനുസരിക്കുന്നതുകൊണ്ട് ഈമാൻ വർദ്ധിക്കും. ഇത് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്, ഈമാൻ വർദ്ധിക്കുമെന്നത്. ശുദ്ധ ഖുർആനിൽ അത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരാരാണ്? അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ കിടുങ്ങിവിറക്കും. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. അവർ അല്ലാഹുവിന്റെ മേൽ മാത്രം ബലമേൽപ്പിക്കുന്നവരാണ്. അപ്പോൾ ഈമാൻ വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും. സഹോദരങ്ങളെ, ഇത് ധാരാളം ഹദീസുകൾ ആയത്തുകൾ സ്ഥിരപ്പെടും. ഈമാൻ വർദ്ധിപ്പിക്കാൻ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത്? ശ്വാസകാര്യങ്ങൾ പഠിക്കുന്നത് ഈമാൻ വർദ്ധിക്കാനുള്ള വഴിയാണ്. ഖുർആൻ ഓതുന്നത് ഈമാൻ വർദ്ധിപ്പിക്കാൻ ഏറെ സഹായിക്കുന്ന കാര്യമാണ്. നന്മകൾ പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ഈമാൻ വർദ്ധിക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. പ്രാർത്ഥന ഈമാൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു പാഠം, നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതായി നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. നമ്മൾ നിസ്കരിക്കുന്നു, ഒരു മാറ്റം നമുക്കുണ്ടാവുന്നില്ല എങ്കിൽ നമ്മളത് പരിശോധിക്കണം. കാരണം ഈമാനിന്റെ ഭാഗമായിരുന്നു അത് എങ്കിൽ അത് നമ്മുടെ ഈമാനിൽ വർദ്ധന ഉണ്ടാക്കുമായിരുന്നു. നമ്മൾ ദീനാണ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ഈമാനിൽ അത് വർദ്ധന ഉണ്ടാക്കുന്നുണ്ടോ? നമുക്ക് ഈമാൻ വർദ്ധിക്കുമ്പോൾ മനസ്സിലാവും, നമുക്ക് റാഹത്തുണ്ടായിരിക്കും, തുമഅനീനത്തുണ്ടായിരിക്കും, സമാധാനമുണ്ടായിരിക്കും. അല്ലെ, ഈമാൻ എന്ന പദം തന്നെ വന്നിരിക്കുന്നത് അമാൻ എന്നതിൽ നിന്ന്, നിർഭയത്വം എന്നതിൽ നിന്ന്. മനസ്സിന് നിർഭയത്വം തോന്നും, റാഹത്ത് അനുഭവപ്പെടും, ഒരു കലങ്ങി മറിഞ്ഞ അവസ്ഥ അവനുണ്ടാവുകയില്ല, അവനെപ്പോഴും സ്വസ്ഥതയുള്ളവനായിരിക്കും. എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും പതറില്ല. നമ്മുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ടോ? അതൊരു പർവ്വതം പോലെ ആയിത്തീരുന്നുണ്ടോ? പരിശോധിക്കണം. നമ്മൾ എത്ര ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ഈമാനിൽ വർദ്ധന ഉണ്ടാക്കുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണം. മാത്രമല്ല, ചില ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രവർത്തനങ്ങൾ അവരിൽ കൂടുതൽ ഈമാൻ വർദ്ധിക്കും. ഒരാൾക്ക് ചിലപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരമായിരിക്കും അയാളുടെ ഈമാൻ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന കാര്യം, വേറൊരാൾക്കോ ഖുർആൻ ഓതുന്നതായിരിക്കും. ഓരോരുത്തർക്കും അത് മനസ്സിലാവാൻ സാധിക്കും. ചില ആൾക്കാർക്ക് സ്വതക്ക കൊടുക്കുന്നതായിരിക്കും അവൻ്റെ ഈമാൻ കൂടുതൽ വർദ്ധിപ്പിക്കുക. ഓരോ ആളുകൾക്കും കൂടുതൽ ഇഷ്ടം നൽകപ്പെട്ട ഇബാദത്തുകളുണ്ട്. ഏതാണ് തൻ്റെ ഈമാൻ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് എന്നത് പരിശോധിക്കുകയും ഈ രണ്ട് ഇബാദത്തും ചെയ്യാൻ അവസരം വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഏതാണോ അത് ചെയ്യും വേണം. ഇതൊരു പൊതുവുള്ള അടിസ്ഥാനമാണ്. ഇതിന് മറ്റ് വിശദീകരണങ്ങൾ മറ്റ് കാര്യങ്ങളുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ഈ വിജ്ഞാനം, അതായത് ഏതാണ് കൂടുതൽ ഉപകാരപ്രദമായ വിജ്ഞാനം, ഏതാണ് കൂടുതൽ ഉപകാരപ്രദമായ ഇബാദത്ത് എന്ന് മനസ്സിലാക്കൽ ബുദ്ധിമാന്മാരുടെ ഇൽമിൽ പെട്ടതാണ്. അതുകൊണ്ട് ഒരാൾക്ക് ചെറിയ പ്രവർത്തനം കൊണ്ട് കുറേ പ്രതിഫലം ഉണ്ടാക്കാൻ പറ്റും. ചില ആളുകൾ എല്ലാവരും ചെയ്യുന്നത് തന്നെ അവരും ചെയ്യും. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഈമാനികമായി കൂടുതൽ മെച്ചം നൽകുന്ന അള്ളാഹു കൽപ്പിച്ച ഇബാദത്ത് ഉണ്ടാവും. സഹാബികളെ നിങ്ങൾ നോക്കൂ, എല്ലാ ആളുകളും സുന്നത്ത് നോമ്പ് എല്ലാ ദിവസം എടുത്തിരുന്ന ആൾക്കാരാണോ? അല്ല. ചില ആളുകൾ ഒരു ദിവസം നോമ്പാണെങ്കിൽ അടുത്ത ദിവസം നോമ്പില്ല, അടുത്ത ദിവസം നോമ്പ്, അങ്ങനെ നോമ്പെടുത്തരുന്ന ആൾക്കാരുണ്ട് സഹാബികളുടെ കൂട്ടത്തിൽ. എല്ലാ സഹാബികളും അങ്ങനെയായിരുന്നോ? അല്ല. വേറെ ചില സഹാബികൾ അവർ ധാരാളമായി നിസ്കരിച്ചിരുന്നവരായിരുന്നു. വേറെ ചില സഹാബി ധാരാളമായി സദഖ കൊടുത്തിരുന്നവരായിരുന്നു. വേറെ ചിലരോ ധാരാളമായി അടിമകളെ മോചിപ്പിക്കൽ. ഇങ്ങനെ സുന്നത്തായ ഇബാദത്തുകൾ, അതിൽ ചില ഇബാദത്തുകൾ അവർ പ്രത്യേകമായി തിരഞ്ഞെടുക്കുക, അവർ കൂടുതൽ ഉണ്ടാവുകയും ചെയ്തത് എന്തുകൊണ്ടാണത്? അവർക്ക് കൂടുതൽ യോജിക്കുന്ന ഇബാദത്ത് അതാണ്. അതിൻ്റെ അർത്ഥം മറ്റേ സുന്നത്തായ ഇബാദത്തൊന്നും മൈൻഡേജ് ചെയ്യാൻ പാടില്ല എന്നല്ല. മറ്റു സുന്നത്തായ ഇബാദത്തുകളൊക്കെ ആവശ്യമുള്ളതൊക്കെ വേണം. പക്ഷെ ഒന്ന് നമുക്ക് കൂടുതലായി ചെയ്യാൻ വേണം, നമ്മുടെ ഈമാനിന് കൂടുതൽ മേന്മ നൽകുന്ന. മിക്ക ആളുകൾക്കും ഖുർആൻ അർത്ഥം അറിയുന്നുണ്ട് എങ്കിൽ അത് അവരുടെ ഈമാനിന് ഏറ്റവും വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ പെട്ട ഒരു പേജ് ഖുർആൻ ഓതിയാൽ അവൻ്റെ ഈമാൻ അവന് മാറ്റുണ്ടാക്കാൻ പറ്റും. ഒന്ന് ചിന്തിച്ചിട്ട് അർത്ഥമറിഞ്ഞ് നല്ലപോലെ ഈ ഖുർആൻ ഓതിയാൽ അത് അവൻ്റെ ഈമാനിന് വർദ്ധന ഉണ്ടാക്കും. നിന്റെ കൽബ് വല്ലാതെ കടുത്തതായി നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലാതെ കടുത്തിട്ട് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. നീ ഒരു സ്ഥലത്ത് ഒരു മസ്ജിദിൽ ഒഴിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് പോയിരിക്കുക, ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. കുറച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിന് മാറ്റം വരുന്ന നിനക്ക് കാണാൻ പറ്റും. ഈമാൻ അതിന് ഏറ്റവും വർധന ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മളെ മനസ്സിൽ ചില സമയത്ത് നമുക്ക് തന്നെ തോന്നിപ്പോകും, വല്ലാതെ കല്ലുപോലായിട്ടുണ്ട്. ഒരു കല്ലുപോലാവുന്നതിന്റെ അടയാളം എന്താണ്? മരിച്ചത് കണ്ടാൽ പ്രശ്നമില്ല, മരിച്ച വാർത്ത കേട്ടാൽ കുഴപ്പമില്ല, ഖുർആൻ കേട്ടാൽ ഒരു മാറ്റമില്ല, ഹദീസ് കേട്ടാൽ മാറ്റമില്ല. ഖുർആൻ ഓത, അർത്ഥമറിഞ്ഞു ഖുർആൻ ഓത. ഒരു സ്ഥലത്ത് പോയിരുന്നു ഒറ്റയ്ക്കിരുന്ന് ഖുർആൻ ഓത, പറ്റുമെങ്കിൽ മസ്ജിദുകളിൽ പോയിരുന്നു ഓത. ഇങ്ങനെ ധാരാളമായി ഖുർആൻ ഓതുന്നത് നിന്റെ ഈമാനിന് മാറ്റമുണ്ടാക്കും. ഈമാൻ ഏറ്റവും മാറ്റം ഉണ്ടാക്കുന്ന, അതുകൊണ്ട് അള്ളാഹു തആല അത് എടുത്തു പറഞ്ഞത്. അപ്പോൾ വയസീദു ബിത്താഅത്തി റഹ്മാൻ, അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ട് അത് വർദ്ധിക്കും. വയൻഖുസു ബിത്താഅത്തി ശൈത്താൻ, അള്ളാഹുവിന്റെ ശത്രുവായ പിശാചിനെ പിശാചിനനുസരിച്ചാൽ ഈമാൻ കുറയും. നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, തിന്മകൾ ചെയ്താൽ ഈമാൻ കുറയും. കുറയുന്നു, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവസാനം ഇല്ലാതെ ഇല്ലാതായി തീർത്തും നേർത്തു പോകും, വളരെ കുറഞ്ഞു പോകും. അത് അവന്റെ ഈമാനിനെ വളരെയധികം ദുർബൽ, ചിലപ്പോൾ അവൻ ഈമാനിന് പുറത്തു പോകും, കാഫറാവുകയും ചെയ്യും. തീർത്തും പോയി 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 അവസാനം ഇല്ലാതെയാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിന്റെ അളവ് നാം പരിശോധിക്കണം. ഇത് വർദ്ധിക്കുകയാണോ കുറയുകയാണോ ചെയ്യുന്നത് നന്നായി പരിശോധിക്കണം. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും കാൽവെപ്പുകളും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മെ സഹായിക്കും. ഈ പറഞ്ഞതിനുള്ള തെളിവാണ് അടുത്ത ഹദീസായി നൽകിയിട്ടുള്ളത്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ. അൽ ഈമാൻ, ഈമാൻ എന്നാൽ ബിദ്ഉൻ, ബിദ്ഉ എന്ന വാക്കിന്റെ അർത്ഥം ചില്ലാനെന്നാണ്. 3 മുതൽ 9 വരെയുള്ള 10 വരെയുള്ള എണ്ണത്തിന് ബിദ്ഉ എന്ന് പറയും, ചില്ലാനം, ചില്ലറ. അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ, 70 ചില്ലാനം. ശുഅബ, ശുഅബ എന്നാണ് ശാഖ. 70 ചില്ലാനം ശാഖകളാണ് ഈമാൻ. ഈമാൻ എന്നാൽ 70 ചില്ലാനം ശാഖകളാണ്. ഫഫദലുഹ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. അതിന് ഏതിന് തെളിവാണത്? ഏതിന് തെളിവാണത്? ഖൗലുൻ ബില്ലിസാൻ എന്നതിനുള്ള തെളിവാണ്. നമ്മൾ ആദ്യത്തിൽ ഈമാൻ ഏതൊക്കെ എന്ന് പറഞ്ഞില്ലേ? നാവ് കൊണ്ട് പറയലാണ് എന്ന് അതിനുള്ള തെളിവാണ്. ഫഫദലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും വലുത് നാവ് കൊണ്ട് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. വഅദ്നാഹ ഇമാതതുൽ അദാ അനി ത്വരീഖ്, അതിൽ ഏറ്റവും താഴെയുള്ളത് വടിയിൽ നിന്ന്. വഅദ്നാഹ, അദ്നാന ഏറ്റവും താഴെയുള്ളത്. ഇമാത നീക്കലാണ്. അമാതന നീക്കി ശുദ്ധീകരിച്ചു എന്നൊക്കെ. ഇമാതതുൽ അദാ, ഉപദ്രവം നീക്കലാണ്. അനി ത്വരീഖ്, വടിയിൽ നിന്ന്. വടിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ് അതിൽ ഏറ്റവും താഴ്ന്നത്. അത് ഈമാനിന്റെ ശാഖകളിൽ ഒന്നാണ്. അപ്പൊ ഇനി ഏത് കിട്ടി? ഏതിനുള്ള തെളിവാണത്? വഅമലുൻ ബിൽ ജവാരിഹ്, ശരീരാവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക എന്നതിനുള്ള തെളിവാണ് ആ പറഞ്ഞത്. മൂന്നാമത്തേത് വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഈമാനിന്റെ ശാഖകളിൽ ഒന്നാണ് ഹയാ, ലജ്ജ. ലജ്ജ എവിടെയാണ് ഉണ്ടാവുക? കൽബിലാണ്. അതിനുള്ള തെളിവ്, അത് ഏതിനുള്ള തെളിവാണ്? വഅ്തിഖാദുൻ ബിൽ ജിനാൻ, ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ. അപ്പൊ ഈ ഹദീസിൽ 3 കാര്യം വന്നിട്ടുണ്ട്. അതോടൊപ്പം ഈമാൻ വർദ്ധിക്കും കുറവും എന്നുള്ളതിനും അത് തെളിവാണ്. എങ്ങനെ? ഈ ശാഖകൾ എത്രമാത്രം ഒരാളിൽ ഉണ്ടോ അത്രമാത്രം ഈമാൻ വർദ്ധിക്കും. ഈ ശാഖകൾ എത്രമാത്രം കുറയുന്നുണ്ടോ അത്രമാത്രം ഈമാൻ കുറയും. അത് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ അടിസ്ഥാനം, അതിനുള്ള തെളിവാണ് ഈ പറഞ്ഞത്. ഈ 5 കാര്യം ഒരാൾ വിശ്വസിച്ചാൽ അയാൾ ഈമാനിന്റെ വിഷയത്തിൽ അഹ്ലു സുന്നത്തിന്റെ നിലപാട് സ്വീകരിച്ച ആളുകളാണ്. വർക്കാനുൽ ഈമാൻ ഇശിത്തത്തു, ഈമാനിന്റെ അടിസ്ഥാനങ്ങൾ 6 കാര്യങ്ങളാണ്. വഹിയ, അതേതൊക്കെയാണ്? 1, അൽ ഈമാനു ബില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിൽ വിശ്വസിക്കലാൻ. 2, അൽ ഈമാനു ബിമലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കലാൻ. 3, അൽ ഈമാനു ബികുതുബിഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാൻ. 4, അൽ ഈമാനു ബിറുസുലിഹി, അല്ലാഹുവിന്റെ റസൂലുകളിൽ വിശ്വസിക്കലാൻ. 5, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, യൗമിൽ ആഖിറിൽ വിശ്വസിക്കലാൻ. 6, അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, ഈമാൻ ഖദറിൽ വിശ്വസിക്കലാണ്, അതിന്റെ നന്മയിലും. ഈ 6 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾ പിന്നീട് വിശദീകരിക്കുന്നതാണ്. വഹാദ വല്ലാഹു തആല അലമു ബിസ്സവാബ്, വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.